2021 ജനുവരി 5 ചൊവ്വാഴ്ച കേരളകൗമുദി ഈ പേപ്പറിന്റെ ഒപ്പീനിയൻ പേജിൽ നിന്ന് പോലീസ് ചില പാഠങ്ങൾ നൽകുമ്പോൾ വിവാദവേളയിൽ സിപി ശ്രീഹർഷൻ എഴുതുന്നു, നമ്മളെല്ലാം രാഷ്ട്രീയക്കാരാണ്, നമ്മളെല്ലാം ചേരിതിരിഞ്ഞ് പല രീതിയിലും വാദിക്കുന്നവരാണ്. പക്ഷേ ഒരു പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി പോലീസ് ലോക്കപ്പിലിട്ട് ഒരാളെ മൃഗീയമായി തല്ലാൻ നേതൃത്വം കൊടുക്കുകയെന്ന് പറഞ്ഞാൽ അത് രാഷ്ട്രീയമാണോ? അടിയന്തരാവസ്ഥയുടെ ഇരുണ്ട നാളുകളിൽ പോലീസ് ലോക്കപ്പിൽ ക്രൂരമർദ്ദനമേറ്റുവാങ്ങിയ കൂത്തുപറമ്പ് MLA പിണറായി വിജയൻ പിന്നീട് നിയമസഭയിൽ നടത്തിയ പ്രസംഗത്തിൽ നിന്ന്, 1975 കാലത്ത് അർദ്ധരാത്രിയിൽ വീട്ടിൽ നിന്ന് പോലീസ് വിളിച്ചിറക്കിക്കൊണ്ടുപോയി ലോക്കപ്പിൽ പാർപ്പിക്കുകയും അവിടെ പാറാവേൽപ്പിച്ച പോലീസുകാർ മാറി മാറി മർദ്ദിച്ച് ബോധം കെടുത്തിക്കളയുകയും ചെയ്ത പിണറായി വിജയൻ ഇന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ്. 2016 May 25 പിണറായി വിജയൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റത് വർദ്ധിത തിളക്കത്തോടെ. ബാർകോഴ, സോളാർ എന്നിങ്ങനെ ആരോപണ പെരുമഴകൾ സൃഷ്ടിച്ച അനുകൂല രാഷ്ട്രീയ കാലാവസ്ഥ. അതിനൊപ്പം പെരുമ്പാവൂരിനടുത്ത് ജിഷ എന്ന പെൺകുട്ടി ക്രൂരമായി കൊല ചെയ്യപ്പെട്ട സംഭവം ആ തിരഞ്ഞെടുപ്പ് കാലത്ത് കേരളത്തിൽ കോളിളക്കമുണ്ടാക്കി. പോലീസ് അനാസ്ഥയെ പൊള്ളുന്ന വിഷയമാക്കി ഇടതുപക്ഷം പ്രചാരണം കൊഴിപ്പിച്ചു. പിണറായി വിജയൻ സർക്കാർ അധികാരമേറ്റ ആദ്യകാലങ്ങളിൽ തന്നെ ജിഷാവധക്കേസിൽ പ്രതിയെ പിടികൂടി മാതൃക കാട്ടിയത് ആ പോലീസിനെക്കുറിച്ചുള്ള പ്രതീക്ഷകളെ വാനോളം ഉയർത്തിയിരുന്നു. ഇന്നിപ്പോൾ ആ പിണറായി സർക്കാർ അവസാന റീലുകൾ ഓടുകയാണ്. മാർച്ച് അവസാനത്തോടെ തിരഞ്ഞെടുപ്പ് വിജ്ഞാപനം എത്തും. ശരിക്കു പറഞ്ഞാൽ ഇക്കാലം നിയമസഭാ തിരഞ്ഞെടുപ്പ് ചൂടിന്റേതാണ്. കാര്യങ്ങൾ കണ്ടറിഞ്ഞ് ജനക്ഷേമകരവും വികസനോന്മുഖവുമായ കർമ്മപദ്ധതികൾ പിണറായി സർക്കാർ പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുന്നു. മുമ്പൊരു മുഖ്യമന്ത്രിമാരുടെ കാലത്തുമില്ലാത്ത വിധം ആസൂത്രിതമായാണ് അദ്ദേഹം ഭരണയന്ത്രത്തെ ചലിപ്പിക്കുന്നത്. ഭരണത്തിന്റെ അവസാന നാളുകളിൽ പത്തിവിടർത്തിയാടാറുള്ള ഭരണവിരുദ്ധ വികാരം അത്ര കണ്ട് പ്രകടമാകാത്തതും അതുകൊണ്ടായിരിക്കാം. വിവാദങ്ങൾ സർക്കാരിനെ അലട്ടുന്നില്ല എന്നല്ല. ഏതാണ്ട് 6 മാസങ്ങൾക്ക് മുൻപ് സ്വർണക്കടത്തിന്റെ രൂപത്തിൽ പുറപ്പെട്ട വിവാദം അതിന്റെ പല വേഷപ്പകർച്ചകളിലൂടെ ഇപ്പോഴും സർക്കാരിനെയും ഭരണമുന്നണിയെയും വലം വയ്ക്കുന്നുണ്ട്. അതെപ്പോൾ വേണമെങ്കിലും പുതിയ രൂപപരിണാമം പ്രാപിച്ച് സർക്കാരിനെ ഞെട്ടിച്ചേക്കാമെന്ന് ആശങ്കപ്പെടുന്നവർ ഭരണമുന്നണിയിൽ പോലുമുണ്ട്. അതിനെയെല്ലാം മറികടക്കാനുതകുന്ന വികസന നേട്ടങ്ങൾ ജനങ്ങളെ അനുഭവിപ്പിക്കുന്നതിൽ പരമാവധി മുന്നേറുക എന്നതിൽ കവിഞ്ഞൊന്നും പിണറായി വിജയൻ ഇപ്പോൾ ചിന്തിക്കുന്നേയില്ല. തദ്ദേശഭരണ തിരഞ്ഞെടുപ്പിലുണ്ടായ സമാനതകളില്ലാത്ത വിജയം ഈ സന്നിഗ്ധഘട്ടത്തിൽ ഇടതുമുന്നണിക്ക് നൽകുന്ന ആത്മവീര്യം ചെറുതല്ല. അതിവിദഗ്ധമായ സോഷ്യൽ എഞ്ചിനീയറിംഗിന് തദ്ദേശ തിരഞ്ഞെടുപ്പിന് ശേഷം മുഖ്യമന്ത്രി ഗതിവേഗം കൂട്ടിയിരിക്കുന്നു. തുടർഭരണമാണ് പിണറായി വിജയൻ ആഗ്രഹിക്കുന്നതും പ്രതീക്ഷിക്കുന്നതും. അതിന് അദ്ദേഹത്തിന്റെ പോലീസ് വിലങ്ങുതടിയാകുമോ? 2020 അവസാന ആഴ്ചയിൽ നെയ്യാറ്റിൻകരയിലെ രാജൻ അമ്പിളി ദമ്പതികളുടെ ദാരുണാന്ത്യം ഈ ആശങ്ക ഉണർത്താതില്ല. പിണറായിയുടെ ആഭ്യന്തര വകുപ്പിന് കീഴിലെ പോലീസ് 2017 2018 2019 വരുത്തിവച്ച ദുരനുഭവങ്ങളുണ്ട് മുന്നിൽ. നെയ്യാറ്റിൻകരയിൽ രാഹുൽ, രഞ്ജിത്ത് എന്നീ മക്കളുടെ മാത്രം അത്താണിയായിരുന്നില്ല. പോലീസിനെ ഭയന്ന് ആത്മാഹൂതി ഭീഷണി മുഴക്കി അബദ്ധത്തിൽ തീയാളിപ്പടർന്ന് വെന്തുതീർന്ന രാജൻ, ആരോരും തുണയില്ലാത്ത ഒരുപിടി പേർക്ക് അന്നമെത്തിച്ചിരുന്ന മാനുഷിക മുഖമായിരുന്നു രാജൻ. ഭാര്യ അമ്പിളിയെ ചേർത്തുപിടിച്ച് രാജൻ ദേഹത്ത് പെട്രോളൊഴി ലൈറ്ററും കയ്യിൽ പിടിച്ചു നിന്നപ്പോൾ പോലീസ് അത് തട്ടിമാറ്റാൻ നോക്കി. അബദ്ധത്തിൽ തീയാളിപ്പടർന്നു. ആ അർത്ഥത്തിൽ രാജന്റേത് ആത്മഹത്യ എന്ന ക്രിമിനൽ കുറ്റകൃത്യമാണ്. പക്ഷേ അതിലേക്ക് നയിച്ചതോ? ഭൂമി കൈയേറ്റം ആരോപിച്ച് വസന്ത എന്ന സ്ത്രീ നൽകിയ പരാതിയിൽ രാജന്റെ കുടുംബത്തെ ഒഴിപ്പിക്കാനുള്ള നെയ്യാറ്റിൻകര മുൻസിഫ് കോടതിയുടെ നിർദ്ദേശം നടപ്പാക്കാൻ പോയെന്നാണ് പോലീസ് ഭാഷ്യം. യഥാർത്ഥത്തിൽ പോലീസ് കാണിച്ചത് അന്യായമായ തിടുക്കമായിരുന്നു. രാജന്റെയും അമ്പിളിയുടെയും ദേഹത്തേക്ക് തീയാളിപ്പടർന്ന് അരമണിക്കൂറിനകം മുൻസിഫ് കോടതിയുടെ ഉത്തരവ് സ്റ്റേ ചെയ്തുള്ള ഹൈക്കോടതിയുടെ ഉത്തരവെത്തി. ഈ ഉത്തരവ് പ്രതീക്ഷിച്ചു തന്നെയാണ് പോലീസ് എത്തിയതെന്ന് രാജന്റെ മക്കൾ പറയുന്നു. പറയുന്നു. രാജന്റെ മൃതദേഹം അടക്കാനായി കുഴിയെടുക്കുന്നത് തടയാനുള്ള പോലീസ് ശ്രമത്തിനെതിരെ ആ മകൻ ചൂണ്ടിയ വിരൽ ആരുടെ നേർക്കായിരിക്കും? ഭരണകൂടത്തിന്റെ മർദ്ദനോപാധിയാണ് പോലീസ് എന്ന് വിശ്വസിക്കുന്ന കമ്മ്യൂണിസ്റ്റുകാരുടെ ഭരണം കേരളത്തിൽ നടക്കുമ്പോൾ ഈ ചൂണ്ടപ്പെട്ട വിരൽ അസ്വസ്ഥത ഉണർത്തുന്നതാണ്. വിനായകൻ വാരാപ്പുഴ വാളയാർ. 2017 ജൂലൈയിലാണ് തൃശൂരിലെ ഏങ്ങണ്ടിയൂരിൽ വിനായകൻ എന്ന ദളിതനായ കൌമാരക്കാരന്റെ ആത്മഹത്യ. പോലീസിന്റെ ക്രൂരമായ പീഡനമാണ് അതിലേക്ക് നയിച്ചതെന്ന പഴി ഉയർന്നത് ഭരണത്തിന് കുറച്ചൊന്നുമല്ല ക്ഷീണമുണ്ടാക്കിയത്. സ്വകാര്യ എഞ്ചിനീയറിംഗ് കോളേജിൽ ദുരൂഹ സാഹചര്യത്തിലുണ്ടായ ജിഷ്ണു പ്രണോയിയുടെ മരണം ആത്മഹത്യയെന്ന് വിധിയെഴുതപ്പെട്ടതും മകന്റെ മരണത്തിൽ ദുരൂഹതയാരോപിച്ച് അമ്മ മഹിജ നടത്തിയ പരസ്യ കലാപവും കേരളത്തിന്റെ ഉള്ളുപൊള്ളിച്ചു. 2018 April 9 എറണാകുളം വാരാപ്പുഴയിൽ ആളുമാറി ടൈഗർ പോലീസ് കസ്റ്റഡിയിലെടുത്ത ശ്രീജിത്ത് എന്ന യുവാവ് അതിക്രൂരമായ കസ്റ്റഡി മരണത്തിനിരയായത് ഇടതുപക്ഷ പുരോഗമന പാരമ്പര്യം പേറുന്ന സാക്ഷര കേരളത്തെ ലജ്ജാഭാരത്താൽ തലകുനിപ്പിച്ചു. അടിയന്തരാവസ്ഥ കാലത്ത് പോലീസ് ഭീകരത അനുഭവിച്ചറിഞ്ഞ ജനനേതാവ് ഭരിക്കുമ്പോൾ ടൈഗർ പോലീസ് എന്ന മൃഗീയ സംവിധാനം എങ്ങനെ ആവർത്തിച്ചുവെന്ന ചോദ്യം ഇന്നും അന്തരീക്ഷത്തിൽ അലയടിക്കുന്നുണ്ട്. തൊട്ടടുത്ത വർഷം ഇടുക്കി നെടുങ്കണ്ടത്ത് സാമ്പത്തിക തട്ടിപ്പ് കേസിൽ അറസ്റ്റിലായ രാജ്കുമാർ ക്രൂര കസ്റ്റഡി മർദ്ദനത്തിന്റെ അടുത്ത ഇരയായി ജീവൻ വെടിഞ്ഞു. വാളയാറിലെ പെൺകുട്ടികളുടെ ആത്മഹത്യാ കേസിലും കോട്ടയത്ത് കെവിൻ എന്ന യുവാവിന്റെ ദുരഭിമാന കൊലക്കേസിലുമുണ്ടായ പോലീസിന്റെ വീഴ്ചകൾ നാണക്കേടിന്റെ പുതിയ അധ്യായങ്ങൾ രചിച്ചു. മാവോയിസ്റ്റ് വേട്ടയും അലൻ താഹ അറസ്റ്റും. കേരളത്തിന്റെ വനാന്തരങ്ങളിൽ മാവോയിസ്റ്റുകൾ തണ്ടർബോൾട്ട് എന്ന ഓമനപ്പേരിൽ അറിയപ്പെടുന്ന പോലീസിനാൽ വെടിയേറ്റു മരിച്ചു വീഴുന്ന കാഴ്ച സർക്കാരിന്റെ ഇടതുപക്ഷ മുഖത്തിന് നേർക്കുണ്ടായ വെടിയുതിർക്കൽ ആയിരുന്നു. അടിയന്തരാവസ്ഥക്കാലത്തെ രാജന്റെ കൊലയും നക്സൽ വർഗീസിന്റെ മരണവുമെല്ലാം വല്ലാതെ അപലപിക്കപ്പെട്ട കേരളത്തിൽ ഒന്നും രണ്ടുമല്ല 4 തവണയാണ് മാവോയിസ്റ്റ് കൊല ആവർത്തിക്കപ്പെട്ടത്. കോഴിക്കോട് പന്തീരാങ്കാവിൽ സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യ കക്ഷിയായ CPMന്റെ തന്നെ പ്രവർത്തകരും വിദ്യാർത്ഥികളുമായ അലൻ ഷുഹൈബും താഹ ഫസലും മാവോയിസ്റ്റുകളെന്ന് മുദ്രകുത്തപ്പെട്ട് UAPA പ്രകാരം അറസ്റ്റിലായപ്പോൾ രാഷ്ട്രീയ കേരളമാകെ ഞെട്ടിത്തെറിച്ചു. ഇവർ ആട്ടിൻകുട്ടികളല്ല, മാവോയിസ്റ്റുകൾ തന്നെയെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ സാക്ഷ്യപ്പെടുത്തിയിടത്താണ് ആ ദുരന്തം പൂർണമായത്. 118A എന്ന വകുപ്പ് ഭേദഗതിയിലൂടെ പോലീസ് ഉദ്യോഗസ്ഥ സംവിധാനം അടിച്ചേൽപ്പിക്കാൻ നോക്കിയ ഇരുണ്ട നിയമം CPMൽ നിന്നുതന്നെ പരസ്യ എതിർപ്പുകൾ ഉയർന്നപ്പോഴാണ് സർക്കാർ പിൻവലിച്ച് തടിയൂരിയത്. ഈ മാരണ നിയമ ഭേദഗതിക്കായി ചരടുവലിച്ചത് ഏത് ഉദ്യോഗസ്ഥതലയിൽ വിരിഞ്ഞ ബുദ്ധിയാണെന്ന് പലരും ചോദിച്ചു. തിരുവനന്തപുരത്തെ കള്ളിക്കാട് പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകാനെത്തിയ സുദേവൻ എന്നയാളെ മകളുടെ മുന്നിൽ വെച്ച് അധിക്ഷേപിച്ച പോലീസ് ഉദ്യോഗസ്ഥനെ സ്ഥലം മാറ്റേണ്ടി വന്നത് 1 മാസം മുൻപാണ്. ഏത് ഭരണത്തെയും മറിച്ചിടാൻ പോന്ന ശേഷിയുള്ള അത്യുഗ്രൻ അന്തകവിത്താണ് പോലീസ്. 2006 ഉമ്മൻചാണ്ടി സർക്കാരിനെ കിടത്തിക്കളഞ്ഞത് തിരുവനന്തപുരം ഫോർട്ട് പോലീസ് സ്റ്റേഷനിലെ കുപ്രസിദ്ധമായ ഉരുട്ടിക്കൊലയാണ്. ഉദയകുമാർ എന്ന പാവം ചെറുപ്പക്കാരന് നേർക്കായിരുന്നു ഭരണകൂടത്തിന്റെ മർദ്ദനോപാധിയുടെ കിരാത ആക്രമണം. സർവതല സ്പർശിയായ വികസനവും സാമൂഹ്യ സുരക്ഷയും മതനിരപേക്ഷതയുമാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങുമ്പോൾ CPMഉം ഇടതുപക്ഷവും ഉയർത്തിപ്പിടിക്കുന്ന മുദ്രാവാക്യം. ക്ഷേമ പെൻഷനുകൾ വീട്ടിലെത്തിച്ചും കോവിഡ് കാലത്ത് തുടങ്ങിവെച്ച ഭക്ഷ്യക്കിറ്റ് വിതരണം തുടർന്നുമൊക്കെ ഒട്ടനവധി ജനകീയ ഇടപെടലുകൾക്ക് ഇച്ഛാശക്തിയോടെ നേതൃത്വം കൊടുക്കുന്ന മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ എന്നതിൽ സംശയമില്ല. പക്ഷേ സ്വന്തം പോലീസ് കേൾപ്പിക്കുന്ന പഴിയെ മറികടക്കാൻ എന്തുകൊണ്ടോ സാധിക്കാതെ വരുന്നു. കോവിഡ് കാലത്തെ പോലീസ് ഇടപെടലുകളിൽ മാതൃകാപരമായി പലതും ഉണ്ടായിട്ടുണ്ടെന്നത് കുറച്ചു കാണുന്നില്ല. യതീഷ് ചന്ദ്രയെപ്പോലുള്ള ഏമാന്മാർ കാണിച്ച പ്രാകൃതമായ ഏത്തമിടിയിൽ ശിക്ഷയൊക്കെ അവിടെയും സാക്ഷര കേരളത്തെ നാണം കെടുത്തി. കായംകുളം വാൾ പോലെ ഇരുതല മൂർച്ചയുണ്ട് പോലീസിന്. സിറാജുന്നിസ വധക്കേസിൽ പഴി കേൾപ്പിച്ചയാളെ ഇടതുപക്ഷത്തെയാകെ അമ്പരപ്പിച്ച് പോലീസ് ഉപദേഷ്ടാവാക്കിയ മുഖ്യമന്ത്രിക്ക് നെയ്യാറ്റിൻകരയെങ്കിലും പാഠമാകേണ്ടതാണ്.